إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. وبعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാലങ്ങളിൽ നിന്ന് ചില കാലങ്ങളെയും, വ്യക്തികളിൽ നിന്ന് ചില വ്യക്തികളെയും, സ്ഥലങ്ങളിൽ നിന്ന് ചില സ്ഥലങ്ങളെയും പ്രത്യേകമാക്കി മഹത്വങ്ങൾ നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്ക് മറ്റു ചില മാസങ്ങളെക്കാളും പ്രത്യേകത നൽകി. നമ്മളിപ്പോൾ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് ജമാദുസ്ഥാനിയിലാണ്. ജമാദുസ്ഥാനിയുടെ അവസാന ഭാഗങ്ങളിലാണ് നമ്മൾ എല്ലാവരും ഇന്നുള്ളത്. ഏതാനും ചില ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ റജബ് മാസത്തിലേക്ക് നമ്മൾ എല്ലാവരും കടക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം എന്നുള്ളത്. റജബ് മാസം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയ മാസമാണ്. ഒരു വർഷത്തിലെ നാല് മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പദവികൾ നൽകുകയും പ്രത്യേകമായി അതിന്റെ ചില ഫളായിലുകൾ നൽകുകയും അൽ അഷ്ഹുറുൽ ഹുറം എന്ന പേരിൽ അതിനെ പേര് വിളിക്കുകയും ചെയ്തു. അൽ അഷ്ഹുറുൽ ഹുറം എന്ന് പറഞ്ഞാൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ഹറാമാക്കിയ നാല് മാസങ്ങൾ. ആ നാല് മാസങ്ങൾ ഏതാണെന്നാൽ, ഒന്ന് ശവ്വാൽ, മറ്റൊന്ന് ദുൽഖഅദ, മറ്റൊന്ന് ദുൽഹിജ്ജ, അതുപോലെ തന്നെ റജബ് മാസം. ഈ നാല് മാസങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത നൽകിയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സനതു 12 ശഹ്റാ, ഒരു വർഷം എന്നാൽ 12 മാസങ്ങളാണ്. ഒരു വർഷം എന്നാൽ 12 മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൽ ഹുറും, അതിൽ നാല് മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച 12 മാസങ്ങളിൽ നിന്ന് നാല് മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടതാണ്. അതിൽ യുദ്ധം അനുവദനീയമല്ല, അതിൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല. സലാത്തുൽ മുതവാലിയാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സലാത്തുൽ മുതവാലിയാത്ത്, അതിൽ മൂന്ന് മാസം തുടരെ തുടരെയുള്ളതാണ്, ഒന്നിന്റെ പിറകെ ഒന്നായിട്ടുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുൽഖഅദ വ ദുൽഹിജ്ജ വൽ മുഹറം, ആ മൂന്നെണ്ണം ഏതാണ്, ആ മൂന്ന് മാസം ഏതാണ്? ഒന്ന് ദുൽഖഅദയാണ്, മറ്റൊന്ന് ദുൽഹിജ്ജയാണ്, അതുപോലെ തന്നെ മുഹറമാണ്. ഒന്ന് ദുൽഖഅദയാണ്, മറ്റൊന്ന് ദുൽഹിജ്ജയാണ്, അതുപോലെ തന്നെ മുഹറമാണ്. വറജബ് അവസാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൽ നാലാമത്തെ മാസം റജബ് മാസമാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച 12 മാസങ്ങളിൽ നിന്ന് പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങൾ, ഒന്ന് ദുൽഖഅദ, മറ്റൊന്ന് ദുൽഹിജ്ജ, മറ്റൊന്ന് മുഹറം, പിന്നെ റജബ് മാസം, ഈ നാല് മാസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഇന്ന ഇദ്ദത ഷുഹൂർ ഇന്ദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് 12 മാസങ്ങളാണ്. 12 മാസങ്ങൾ, മിൻഹ അർബഅത്തുൽ ഹുറും, അതിൽ നാല് മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടതാണ്. ദാലിക ദീനുൽ ഖയ്യിം, ഇതാകുന്നു ചൊവ്വായ മതം. فلا تظلموا فيهن انفسكم, ഈ നാല് മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് അക്രമം പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ദുൽഖഅദ, അതുപോലെ തന്നെ ദുൽഹജ്ജ, അതുപോലെ തന്നെ മുഹറം, അതുപോലെ തന്നെ റജബ്, ഈ നാല് മാസങ്ങളിൽ നിങ്ങൾ ദുഅ പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന സഹാബി വിശദീകരിക്കുന്നു, തഹഫ്ളു അലാ അൻഫുസികും ഫീഹാ, ഈ നാല് മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ സൂക്ഷിക്കണം. വജ്തനിബുൽ ഖതായ, ഈ നാല് മാസങ്ങളിൽ നിങ്ങൾ പാപങ്ങൾ ഒഴിവാക്കണം. എന്തുകൊണ്ടാണെന്നാൽ ഫൈനൽ ഹസനാത ഫീഹാ തുളാഫ് ഫൈനൽ ഹസനാത ഫീഹാ തുളാഫ്, ഈ നാല് മാസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികമായി പ്രതിഫലം നൽകും. വസ്സയ്യാത ഫീഹാ തുളാഫ്, നന്മകൾക്ക് അല്ലാഹു അധികമായി പ്രതിഫലം നൽകുന്നത് പോലെ തന്നെ നിങ്ങൾ തിന്മ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അധികമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശിക്ഷയും നൽകും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം വാഖിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ വസീതു ഫിൽ മജീദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു. അപ്പൊ ഈ നാല് മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് അധികമായിട്ട് അള്ളാഹു പ്രതിഫലം നൽകുന്നത് പോലെ തന്നെ ഈ നാല് മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറ്റവും അധികമായി നൽകും എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളിൽ ദുൽമ ചെയ്യുന്നവർ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ സ്ഥലങ്ങളിൽ ദുൽമ ചെയ്യുന്ന ആൾക്കാർ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമല്ലാത്ത സംഗതിയാണ്. ബാക്കിയുള്ള മാസങ്ങളിലും തെറ്റ് ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത് പോലെ തന്നെ ഈ മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തീരെ ഇഷ്ടമല്ല. മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, സൂറത്തു തൗബയിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫലാ തളിമൂ ഫീഹിന്ന അൻഫസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് അക്രമം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ, ഫിഹാദിഹിൽ അഷ്ഹുറിൽ മുഹറമ, ഈ നാല് പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത്. ലിഅന്നഹ ആകദു അബ്ലഗു ഫിൽ ഇസ്മി മിൻ ഗൈരിഹ, അതല്ലാത്ത മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതിനേക്കാളും കുറ്റമാണ് ഈ നാല് മാസങ്ങളിൽ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളിൽ തെറ്റ് ചെയ്താൽ കുറ്റം അധികമാകുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ സ്ഥലങ്ങളിൽ തെറ്റ് ചെയ്യുന്നതും കുറ്റം കൂടുതലാണ്. മസ്ജിദുൽ ഹറാമിൽ വെച്ച് അല്ലെങ്കിൽ മക്കയിൽ വെച്ച് ഒരാൾ തെറ്റ് ചെയ്യുന്നതും അതുപോലെ വേറെ സ്ഥലങ്ങളിൽ വെച്ച് തെറ്റ് ചെയ്യുന്നതും ഒരുപോലെയല്ല. മക്കയിൽ വെച്ച് തെറ്റ് ചെയ്യുമ്പോൾ അവിടെ കുറ്റം കൂടുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വമൻ യുരിദു ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുദഖുഹു മിൻ അദാബിൻ അലീം, ആരെങ്കിലും മക്കയിൽ വെച്ച് തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ നാം നൽകുക തന്നെ ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ സ്ഥലങ്ങളിൽ വെച്ച് തെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മസ്ജിദുകൾ, പള്ളികൾ, ഹദീസുകളിൽ വന്നതുപോലെ അഹബ്ബുൽ ബുഖാഇ ഇലല്ലാഹി മസാജിദുഹ, അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പള്ളികളാണ്. ആ പള്ളികളിൽ വെച്ച് തെറ്റ് ചെയ്യുന്നതും വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഇമാം ഖതാദ റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, ഇന്ന ളുൽമ ഫീ അശ്ഹുറിൽ ഹറാം അഅളമു ഖതീഅത്തൻ വവിസ്റൻ മിൻ ളുൽമ ഫീ സിവാഹ, ഈ നാല് മാസങ്ങളിൽ ആരെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കുറ്റങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മാസങ്ങളിൽ അവൻ ചെയ്യുന്നതിനേക്കാളും ഗൗരവമേറിയതാകുന്നു എന്ന് ഇമാം ഖതാദ റഹിമഹുല്ലാ ഈ ആയത്തിനെയൊക്കെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നമ്മളെല്ലാവരും കടന്നു ചെല്ലാൻ പോകുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലേക്കാണ്. റജബ് മാസം എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ നാല് മാസങ്ങളിൽ ഒരു മാസമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ റജബ് മാസത്തിൽ ധാരാളം കർമ്മങ്ങൾ ഉണ്ടായിരുന്നു, ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങളെ ഇസ്ലാം അംഗീകരിക്കുകയും മറ്റു ചില കാര്യങ്ങളെ ഇസ്ലാം നിരാകരിക്കുകയും ചെയ്തു. ഇസ്ലാം ചില കാര്യങ്ങളെ അംഗീകരിച്ചു, മറ്റു ചില കാര്യങ്ങളെ ഇസ്ലാം തടുക്കുകയും ചെയ്തു. അത് ചെയ്യരുത് എന്ന് ഇസ്ലാം കൽപ്പിച്ചു. നമ്മൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഏതൊരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിൽ വ്യക്തമായ പ്രമാണങ്ങൾ വേണം. അത് പരിശുദ്ധമായ ദീനിന്റെ വിധികളിലാണെങ്കിലും അതുപോലെ തന്നെ മഹത്വങ്ങളിലാണെങ്കിലും, ചിലർ വാദിക്കും പോലെ അല്ലെങ്കിൽ ചിലർ പറയും പോലെ ളൈഫായ ഹദീസുകൾ, ദുർബലമായ ഹദീസുകൾ വെച്ചുകൊണ്ട് നമ്മൾക്ക് വിധിപിടിക്കാം, അതുപോലെ തന്നെ തെളിവ് പിടിക്കാം എന്നൊരു വാദം, അത് ശരിയല്ല. എത്രത്തോളം എന്നാൽ ഒരു മേഖലയിലും ളൈഫായ ഹദീസുകൾ അനുസരിച്ച് തെളിവെടുക്കാൻ നമുക്ക് പറ്റുന്നതല്ല. വിധികളുടെ വിഷയത്തിലാവട്ടെ, അതുപോലെ തന്നെ മഹത്വങ്ങളുടെ വിഷയത്തിലാവട്ടെ, അമലുകളുടെ ശ്രേഷ്ഠതയുടെ വിഷയത്തിലാവട്ടെ, ഏത് വിഷയത്തിലായാലും ഹദീസുകൾ സഹീഹായിട്ട് വന്നാൽ മാത്രമേ നമ്മൾ അമൽ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ചില പണ്ഡിതന്മാർ വൈഫായ ഹദീസ് അനുസരിച്ചുകൊണ്ട് ശ്രേഷ്ഠതകളിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ വാക്കുകളും എടുത്തുകൊണ്ട് ചില ആൾക്കാർ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വൈഫായ ഹദീസുകൾ ഉപയോഗിക്കുന്നത് കാണാം. ഈ അനുവദിച്ച പണ്ഡിതന്മാർ പോലും വൈഫായ ഹദീസുകൾ നിരുപാധികം ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടില്ല, മറിച്ച് ചില നിബന്ധനകൾ അവരും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്ന അമലുകൾ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിന് സഹീഹായ ഹദീസിന്റെ, സ്വീകാര്യമായ ഹദീസിന്റെ പിൻബലം അത്യാവശ്യമാണ്. ആരെങ്കിലും കാണിച്ചു തന്നു എന്നതിന്റെ പേരിൽ, ആരെങ്കിലും ചെയ്തു എന്നതിന്റെ പേരിൽ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഷ്ഠിച്ചു എന്നതിന്റെ പേരിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുമതി നൽകുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ദീനിന് എതിരെ പ്രവർത്തിക്കുന്നവനാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആരെങ്കിലും ദീനിൽ പുതുതായി ഒരു കാര്യം ചെയ്യുകയും അത് നല്ലതല്ലേ എന്ന് വാദിക്കുകയും ചെയ്യുകയാണെങ്കിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ പ്രവാചകൻ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് എന്ന് മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ നമ്മളെ ഉപദേശിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വളരെ വ്യക്തമായ തെളിവുകൾ അത്യാവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സഹീഹായ ഹദീസുകളെ നമ്മൾ പിൻപറ്റാൻ വേണ്ടി പറ്റുകയുള്ളൂ. ദഈഫായ ഹദീസുകളും ദുർബലമായ ഹദീസുകളും യാതൊരു കാരണവശാലും നമ്മൾ അമൽ ചെയ്യാൻ പാടില്ല, അതൊരിക്കലും ജീവിതത്തിൽ കൊണ്ടുപോകാൻ പാടില്ല. അതൊക്കെ നമ്മൾ നിർത്തണം. സഹീഹായ ഹദീസുകൾക്കനുസരിച്ച് മാത്രം നമ്മൾ അമൽ ചെയ്യാൻ പഠിക്കണം. അതല്ലാത്ത രീതിയിൽ അനാചാരങ്ങളിലേക്കും ബിദഅത്തുകളിലേക്കും പോവുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മൾക്ക് വാഗ്ദാനം ചെയ്ത, മുന്നറിയിപ്പ് നൽകിയ നരകത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ പോലും, നമ്മൾ എല്ലാ ഖുതുബകളിലും കേൾക്കുന്നത് പോലെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ കുല്ല ബിദഅത്തിൻ ളലാല വ കുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദഅത്തുകളും ളലാലത്താണ്, വഴികേടിലാണ്, എല്ലാ വഴികേടും ളലാലത്തും നരകത്തിലാണ് എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റജബ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ ധാരാളം അനാചാരങ്ങളും ധാരാളം കാര്യങ്ങളും നടക്കാറുണ്ട്, ധാരാളം ബിദഅത്തുകൾ നടക്കാറുണ്ട്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത ധാരാളം വിഷയങ്ങൾ ജനങ്ങൾ ചെയ്യുന്നതായി കാണാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് എന്താണ് ശരിയായ രീതിയിൽ റജബിനുള്ള മഹത്വം, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിരിക്കുന്ന മഹത്വം എന്താണ് എന്ന് നമ്മൾ അറിയണം. എന്നാൽ മാത്രമേ അതനുസരിച്ചുകൊണ്ട് നമ്മൾക്ക് അമൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിൽ ജനങ്ങൾ ഉണ്ടാക്കിയ ബിദഅത്തുകൾ എന്താണെന്ന് നമ്മൾ അറിയണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, എല്ലാവരും നബിയോട് ഖൈറ് ചോദിക്കുമ്പോൾ ഞാൻ നബിയോട് ശർറ് ചോദിക്കാറുണ്ടായിരുന്നു, കാരണം ആ ശർറ് എന്നെ ബാധിക്കുമോ എന്നെനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ശർറ് ചോദിക്കുന്നത്, അതുപോലെ തന്നെ റജബ് മാസത്തിലെ ബിദഅത്തുകൾ നമ്മൾ അറിയുന്നത് ആ ബിദഅത്ത് ചെയ്യാനല്ല, അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിൽ ജനങ്ങൾ ഉണ്ടാക്കിയ ബിദഅത്തുകൾ, അനാചാരങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ പാത വളരെ വ്യക്തമായ രീതിയിൽ പിൻപറ്റാൻ വേണ്ടി തയ്യാറാവുകയും വേണം. ആരോടുമുള്ള വിദ്വേഷത്തിന്റെ പേരിലല്ല, ആരോടുമുള്ള പകയുടെ പേരിലല്ല, ഏതെങ്കിലും സംഘടനയോടോ സംഘത്തോടോ ഉള്ള ദേഷ്യം മൂലമല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീൻ, അത് ഇജ്ജത്തോടെ ദുനിയാവിൽ നിലനിൽക്കണം, അത് സഹീഹായ ഹദീസുകൾ അനുസരിച്ച് ദുനിയാവിൽ കടന്നു പോകണം എന്ന ഒരു നിയത്ത് കൊണ്ട് മാത്രം, ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ റജബുമായി ബന്ധപ്പെട്ട ധാരാളം ബിദഅത്തുകളുണ്ട്. അതിൽ ഒരു ബിദഅത്താണ് സ്വലാത്തുർ റഗായിബ് എന്ന പേരിലുള്ള ഒരു നമസ്കാരം. സ്വലാത്തുർ റഗായിബ് റജബ് മാസത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിൽ, റജബ് മാസം തുടങ്ങുന്നതിന്റെ ഒന്നാമത്തെ ദിവസത്തിൽ മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ 12 റക്അത്തായിട്ട് നമസ്കരിക്കുന്ന ചില ആൾക്കാർ, ചില ബിദഅത്തിന്റെ ആൾക്കാർ നമസ്കരിക്കുന്ന നമസ്കാരമാണ് സ്വലാത്തുർ റഗായിബ് എന്ന പേരുള്ള നമസ്കാരം. വാസ്തവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്തുർ റഗായിബ് എന്ന പേരിൽ ഒരു നമസ്കാരം നമസ്കരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമല്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്തുർ റഗായിബിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു നമസ്കാരത്തിന് ശരീഅത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും സ്വലാത്തുർ റഗായിബ് എന്ന നമസ്കാരം നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സഹോദരന്മാർ നമസ്കരിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ, അവരോട് പറഞ്ഞു കൊടുക്കുക, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാത്തൊരു മാതൃകയാണ് ഇത്. നബി പഠിപ്പിക്കാത്ത കാര്യം ഏതൊക്കെ ഉസ്താദുമാര് ചെയ്താലും, ഏതൊക്കെ സംഘടനകൾ ചെയ്താലും, ഏതൊക്കെ വ്യക്തികൾ ചെയ്താലും, അയാൾ ആരുമായിക്കൊള്ളട്ടെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് അതിന് യാതൊരു വിലയുമില്ല. അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ, അതല്ലാത്തൊരു കാര്യം അമലായിക്കൊണ്ട് ചെയ്യാൻ, ഇബാദത്തായിക്കൊണ്ട് ചെയ്യാൻ ഒരു മുസ്ലിമായ ആണിനും പെണ്ണിനും അള്ളാഹു സുബ്ഹാനഹു വതആല അനുമതി നൽകുന്നില്ല. അപ്പോൾ സ്വലാത്തുർ റഗായിബ് എന്ന പേരിലുള്ള ഈ ഒരു നമസ്കാരം, മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ 12 റക്അത്തായിട്ട് നമസ്കരിക്കുന്ന ഈ ഒരു നമസ്കാരം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. റജബ് മാസത്തിൽ മഗരിബിന്റെയും ഇശായിന്റെയും ഇടയിൽ നമസ്കാരം സ്ഥിരപ്പെടാത്തതുപോലെ റജബ് അല്ലാത്ത മാസത്തിലും മഗരിബിന്റെയും ഇശായിന്റെയും ഇടയിൽ ഒരു നമസ്കാരവും സ്ഥിരപ്പെട്ടിട്ടില്ല. ആകെ സ്ഥിരപ്പെട്ടത് മഗരിബിന് ശേഷമുള്ള രണ്ടറക്കാത്ത് സുന്നത്താണ്. അതുപോലെ തന്നെ മഗരിബിന് ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ വെറുതെ രണ്ട് രണ്ടറക്കാത്തുകൾ സുന്നത്ത് നമസ്കരിക്കാം. അതല്ലാതെ എന്തെങ്കിലും ഒരു പുണ്യമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു നല്ല കർമ്മമായിക്കൊണ്ട് ഒരു നമസ്കാരവും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് പോലെ സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറയുന്ന ഒരു നമസ്കാരം, റജവല്ലാത്ത മാസത്തിൽ സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറയുന്ന ഒരു നമസ്കാരം ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് കാണാം. വാസ്തവത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വലാത്തുൽ അവ്വാബീന്റെ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ കാണാം. എന്നാൽ എന്താണ് സ്വലാത്തുൽ അവ്വാബീൻ? നമ്മുടെ നാട്ടിലെ ബിദഅത്തിന്റെ ആൾക്കാർ ചെയ്യുന്നത് പോലെ മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ നമസ്കരിക്കുന്നതാണോ സ്വലാത്തുൽ അവ്വാബീൻ? അതല്ല വേറെ ഏതെങ്കിലും നമസ്കാരമാണോ? ഹദീസുകളിൽ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഹാഫിളു അലാ സ്വലാത്തി ദുഹാ ഇല്ലാ അവ്വാബ്. ദുഹാ നമസ്കാരം പതിവാക്കുന്നത് അവ്വാബായ വ്യക്തിയാണ്, ധാരാളമായി തൗബ ചെയ്യുന്ന വ്യക്തിയാണ്. വഹിയ സ്വലാത്തുൽ അവ്വാബീൻ, അതാകുന്നു അവ്വാബീൻ എന്ന പേരിലുള്ള നമസ്കാരം. അപ്പോൾ ദുഹാ നമസ്കാരത്തിന്റെ വേറൊരു പേരാണ് സ്വലാത്തുൽ അവ്വാബീൻ. അല്ലാതെ ചില ആൾക്കാർ വാദിക്കുന്നത് പോലെ മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ നമസ്കരിക്കാനുള്ള പ്രത്യേകം പുണ്യമുള്ള ഒരു നമസ്കാരമല്ല സ്വലാത്തുൽ അവ്വാബീൻ. സ്വലാത്തുൽ അവ്വാബീൻ അല്ലെങ്കിൽ സ്വലാത്തുർ റഗായിബ് ഇങ്ങനെയുള്ള പേരുകളിൽ ഒരു നമസ്കാരം, സ്വലാത്തുർ റഗായിബ് എന്ന പേരിലുള്ള ഒരു നമസ്കാരം റജബ് മാസത്തിന്റെ തുടക്കത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്ന ആരെയെങ്കിലും അറിയുമെങ്കിൽ അവർക്ക് നസീഹത്തുകൾ കൊടുക്കുക, അത് ശരീഅത്തിൽ സ്ഥിരപ്പെടാത്ത വിഷയമാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഇന്നും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ബിദഅത്താണ്, റജബുമായി ബന്ധപ്പെട്ട ഒരു ബിദഅത്താണ് റജബ് മാസത്തിൽ നോമ്പിനെ പ്രത്യേകമായിട്ട് ചില പദവികൾ കാണുക, ചില മഹത്വങ്ങൾ കാണുക. വാസ്തവത്തിൽ റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഇവർ പ്രചരിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ, നമ്മുടെ നാട്ടിലെ ബിദഅത്തിന്റെ കക്ഷികൾ പ്രചരിപ്പിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. അതിൽ ഒരു ഹദീസ് ഇങ്ങനെ വായിക്കാം, മൻ സ്വാമ യൗമ സബഅത്തിൻ വഅശ്രീന മിൻ റജബ് കതബല്ലാഹു ലഹു സിയാമ സിത്തീന ശഹ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇവർ പറയുന്നു, ആരെങ്കിലും റജബ് മാസത്തിലെ 27-ാമത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് 60 മാസം നോമ്പെടുത്ത പ്രതിഫലം നൽകുന്നതാണ്. വഹുവൽ യൗമുൽ ലദീ ഹബത ഫീഹി ജിബ്രീൽ അലൻ നബിയ്യ അലൈഹി സ്സലാത്തു വസ്സലാം ബിർറിസാല. ആ ദിവസത്തിലാണ് ജിബ്രീൽ അലൈഹി സ്സലാത്തു വസ്സലാം മുഹമ്മദ് നബിക്ക് റിസാലത്തുമായിട്ട് ഇറങ്ങിയത് എന്ന പേരിൽ ചില ആൾക്കാർ പ്രചരിപ്പിക്കാറുണ്ട്. വാസ്തവത്തിൽ റജബ് 27-ന്റെ നോമ്പ് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ധാരാളം ബിദഅത്തിന്റെ ആൾക്കാർ അറിഞ്ഞതും അറിയാതെയും ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. റജബ് 27-ന് യാതൊരു മഹത്വവും ഹദീസുകളിൽ കാണാൻ സാധ്യമല്ല. റജബ് 27-ന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തതായിട്ട് എവിടെയും സ്ഥിരപ്പെട്ടതായിട്ട് നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് റജബ് 27-ന്റെ നോമ്പ് അത് ഹദീസുകളുടെ പിൻബലമില്ലാത്തതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ റജബിന്റെ ആദ്യത്തെ ചില ദിവസങ്ങൾ നോമ്പെടുക്കാറുണ്ട്, അല്ലെങ്കിൽ റജബിന്റെ പകുതിയിൽ ചില ദിവസങ്ങൾ നോമ്പെടുക്കാറുണ്ട്, അല്ലെങ്കിൽ റജബിന്റെ അവസാന ദിനങ്ങളിൽ ചില ദിവസം നോമ്പെടുക്കാറുണ്ട്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തബീഉൽ അജബ് ഫീമാ വറദ ഫീ ഫളിൽ റജബ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ലം യരിദ് ഫീ ഫളിഹി വലാ ഫീ സിയാമിഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലഹു ലിൽഹുജ്ജ. റജബ് മാസം നോമ്പനുഷ്ഠിക്കുന്ന വിഷയത്തിൽ നമുക്ക് കടന്നു വരാനിരിക്കുന്ന ഈ ഒരു മാസം റജബ് മാസം നോമ്പനുഷ്ഠിക്കുന്ന വിഷയത്തിൽ സഹീഹായ ഒരു ഹദീസ് പോലും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു. അതുപോലെ തന്നെ മഹാനായ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുന്നു, ഫലം യസിഹ ഫീ ഫളി സൗമി റജബ് ബിഖുസൂസി ശൈഉൻ عن النبي ولا عن اصحابه. رجب മാസത്തിൽ ഇങ്ങനെ ഒരു നോമ്പ് സ്ഥിരപ്പെട്ടതായിട്ട് പ്രവാചകനിൽ നിന്നോ അതുപോലെ തന്നെ സഹാബികളിൽ നിന്നോ വന്നിട്ടില്ല. ചില ആൾക്കാർ പ്രചരിപ്പിക്കാറുള്ള ഹദീസാണ് പ്രവാചകന്റെ വചനം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് കാണാം. ഇന്ന ഫിൽ ജന്നതി നഹറൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഫിൽ ജന്നതി നഹറൻ, തീർച്ചയായും സ്വർഗത്തിൽ ഒരു പുഴയുണ്ട്. യുഖാലു ലഹു റജബ്, അതിന്റെ പേര് റജബ് എന്നാണ്. റജബ് എന്ന പേരിൽ സ്വർഗത്തിൽ ഒരു നദിയുണ്ട്. മൻ സ്വാമ മിൻ റജബ്, ആരെങ്കിലും റജബ് മാസത്തിൽ നിന്ന് ഒരു ദിവസം നോമ്പെടുക്കുകയാണെങ്കിൽ സഖാഹുല്ലാഹു മിൻ ദാലിക നഹർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നദിയിൽ നിന്ന് അവന് വെള്ളം കുടിക്കാൻ നൽകും എന്നുള്ള ദുർബലമായ ഹദീസുകൾ നമ്മുടെ നാട്ടിലെ ബിദഅത്തിന്റെ കക്ഷികൾ പ്രചരിപ്പിക്കാറുണ്ട്. വാസ്തവത്തിൽ ഈ ഹദീസും അതുപോലെ തന്നെ റജബ് 27 നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസും നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ട് വന്നിട്ടില്ല. അതൊക്കെ ളൈഫായ ഹദീസുകളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ പറയുന്നത് പോലെ فأحاديثه كلها ضعيفة أو موضوعة. ഈ വിഷയത്തിൽ വന്ന റജബ് മാസത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ ഹദീസുകളും ദുർബലമാണ്, അല്ലെങ്കിൽ ആൾക്കാർ കെട്ടിച്ചമച്ചതാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരൊറ്റ സഹീഹായ ഹദീസ് പോലും റജബ് മാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നമുക്കറിയുന്ന ആരെങ്കിലും, നമ്മുടെ ഏതെങ്കിലും കുടുംബക്കാർ, നമ്മുടെ മക്കൾ, നമ്മുടെ വാപ്പമാർ, നമ്മുടെ ഉമ്മമാർ ആരെങ്കിലും ഈ ബിദഅത്തിന്റെ കെണിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ആചരിച്ചു കൊണ്ടുവരുന്ന ഈ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ സംഘത്തിനോടുള്ള ദേഷ്യം കാരണമല്ല, നിങ്ങളോട് വ്യക്തിപരമായിട്ട് നമ്മൾക്ക് വൈരാഗ്യമില്ല, ഒന്നുമില്ല, പക്ഷേ നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് നമ്മൾക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഒരു സഹീഹായ ഹദീസുകളും വന്നിട്ടില്ല. റജബ് 27 നോമ്പെടുക്കുന്ന സഹോദരന്മാരുണ്ടെങ്കിൽ അറിയുക, റജബ് 27 വിഷയത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് യാതൊരു സഹീഹായ ഹദീസുകളും വന്നിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി, അയാളുടെ പതിവാണ് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കൽ, അതുപോലെ തന്നെ അയ്യാമുൽ ബിയ്ദിൽ നോമ്പെടുക്കൽ, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ നോമ്പ് റജബ് മാസത്തിലും തുടരുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്താണ് അയ്യാമുൽ ബിയ്ദ്? നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പെടുക്കാൻ വേണ്ടി നമുക്ക് സുന്നത്താക്കി തന്ന മാസത്തിലെ 3 ദിവസങ്ങൾക്കാണ് അയ്യാമുൽ ബിയ്ദ് എന്ന് പറയുക. അറബി മാസത്തിൽ 13, 14, 15 ഈ 3 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ പ്രത്യേകമായി നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്താക്കിയ വിഷയമാണ്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് സുന്നത്താക്കി തന്ന കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ, അയ്യാമുൽ ബിയ്ദിന്റെ നോമ്പ്, അതുപോലെ തന്നെ തിങ്കളും വ്യാഴവും എടുക്കുന്ന നോമ്പ്, ആരുടെയെങ്കിലും പതിവാണെങ്കിൽ റജബ് മാസത്തിലും അയാൾക്കത് തുടരുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ റജബ് മാസം പ്രത്യേകം ഒരു പദവി വിശ്വസിച്ചുകൊണ്ട്, പ്രത്യേകം ഒരു ഫളീലത്ത്, ഒരു ഫളായിൽ വിശ്വസിച്ചുകൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ബിദഅത്തുകളിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആര് ഏത് ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഏത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, നമ്മൾ അനുസരിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, നമ്മൾ അനുസരിക്കേണ്ടത് റസൂലിനെയാണ്, നമ്മൾ അനുസരിക്കേണ്ടത് അഹ്ലു സുന്നയുടെ പൂർവ്വകാല പണ്ഡിതന്മാരെയും ആ മനഹജ് അനുസരിച്ച് നീങ്ങുന്ന ആൾക്കാരെയുമാണ്. അല്ലാതെ തോന്നുന്നവർ പറയുന്ന കാര്യങ്ങൾ അവരവർ നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന നോമ്പുകളും അനുഷ്ഠാനങ്ങളും നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ സ്വീകരിക്കാൻ പാടില്ല. വ്യക്തമായ പ്രമാണങ്ങളുണ്ടോ, വ്യക്തമായ കാര്യങ്ങളുണ്ടോ, എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഏതൊരു കർമ്മവും ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് നിബന്ധനകൾ നിർബന്ധമാണ്. ഒന്ന്, ഇഖ്ലാസ് ഉണ്ടാവണം. ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ആ കാര്യത്തിൽ ഇഖ്ലാസ് ഉണ്ടാവണം, എന്നാലേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഒരു വ്യക്തി, അയാൾ നമസ്കരിക്കുകയാണ്, 4 റക്അത്ത് ളുഹർ നമസ്കരിക്കുന്നു, അയാളുടെ മനസ്സിൽ എന്താണ്? എന്റെ സഹോദരന്മാർ എന്റെ നമസ്കാരം കാണണം, എല്ലാവരും പറയണം നല്ല നമസ്കാരക്കാരനാണ്, എല്ലാവരും പറയണം അവൻ എന്തൊരു തഖ്വയാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് അവൻ നമസ്കരിക്കുന്നതെങ്കിൽ അവന്റെ നമസ്കാരം അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകാര്യമല്ല, കാരണം അവൻ ഇഖ്ലാസല്ല. രണ്ടാമത്തെ നിബന്ധന ഇത്തിബാഅാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി പിൻപറ്റണം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഒരു വ്യക്തി പള്ളിയിൽ വരികയാണ്, അയാൾ നമസ്കരിക്കുന്നു 5 റക്അത്ത് അയാൾ ളുഹർ നമസ്കരിക്കുന്നു, അയാൾക്ക് കർമ്മത്തിൽ വളരെയധികം ഇഖ്ലാസ് ഉണ്ട്, പക്ഷേ അയാളുടെ നമസ്കാരം സ്വീകാര്യമല്ല, കാരണം അതിൽ ഇത്തിബാഇല്ല. അപ്പൊ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഇഖ്ലാസും വേണം, ഇത്തിബാഉം വേണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ന്യൂനത വന്നു പോയാൽ നമ്മുടെ നമസ്കാരം ബാത്തിലാണ്, നമ്മുടെ അമലുകൾ ബാത്തിലാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് അമലുകൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ളൈഫായ ഹദീസുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് റജബ് മാസം നോമ്പെടുക്കണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ സൗമ്യതയോടുകൂടി, ലാഘവത്തോടുകൂടി പറഞ്ഞു കൊടുക്കുക. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ റജബ് മാസം ചില ആൾക്കാർ ചെയ്യാറുള്ള വേറൊരു പതിവാണ് അധികമായി ഉംറ ചെയ്യൽ. ചില ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് റജബ് മാസം ഉംറ ചെയ്യുക എന്നുള്ളത് വളരെ മഹത്വമുള്ള ഒരു കാര്യമെന്നാണ്. വളരെ മഹത്വമുള്ള ഒരു കാര്യം എന്നാണ് ചില ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ റജബ് മാസം ഉംറ ചെയ്യുന്നതിന് ഒരു ഫളായിലും സ്ഥിരപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസത്തിൽ ഉംറ ചെയ്തു എന്നായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന് പറയുന്ന സഹാബി വിശ്വസിച്ചിരുന്നത്. സഹാബികളിൽ പെട്ട വളരെ അറിവുള്ള വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസത്തിൽ ഉംറ ചെയ്തു എന്നായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പോയി. ആയിഷ ബീവിയോട് പറഞ്ഞു, പ്രവാചകൻ റജബ് മാസത്തിൽ ഉംറ ചെയ്തിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എതിർത്തുകൊണ്ട് പറഞ്ഞു, ലം യഅതമിർ റസൂലുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ലാ അർബഉ ഉംറാത്. പ്രവാചകൻ ജീവിതത്തിൽ ആകെ ചെയ്തത് നാല് ഉംറയാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ചെയ്തത് നാല് ഉംറയാണ്. ഫകുന്തു മഅഹു ഫീഹിന്ന ജമീഅ. ആ നാല് ഉംറയിലും പ്രവാചകന്റെ കൂടെ പോയത് ഞാനായിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രവാചകൻ ജീവിതത്തിൽ നാലിലധികം ഉംറ ചെയ്തിട്ടില്ല, ആ നാല് ഉംറയിലും ഞാൻ പ്രവാചകന്റെ കൂടെ പോയിട്ടുണ്ട്. മഅതമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൻ ഖത്തു. ഒരു തവണ പോലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസത്തിൽ ഉംറ ചെയ്തിട്ടില്ല എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് തിരുത്തി കൊടുക്കുകയാണ്. ആ സംഭവം കേട്ടതിന് ശേഷം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയം ഉദ്ധരിക്കാറില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസത്തിൽ ഉംറ ചെയ്തു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. ഇമാം ഇബ്നുൽ അസ്സാർ റഹിമഹുള്ള പറയുന്നു, ജനങ്ങൾ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന ഒരു പതിവാണ് റജബ് മാസത്തിൽ ധാരാളമായി ഉംറ ചെയ്യൽ. അൽ ഇഅ്തിമാറു ഫീ റജബ് ലാ യൂജദു ലഹു അസ്ലുൻ. മഹാനായ ഇമാം ഇബ്നുൽ അസ്സാർ റഹിമഹുള്ള പറയുന്നു, റജബ് മാസത്തിൽ പ്രത്യേകം പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ഉംറ ചെയ്യുക എന്നുള്ളത് അതിന് യാതൊരു പ്രതിഫലവുമില്ല. ഇമാം അബൂ ശാമ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ബിദഉ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, തഖ്സീസുൽ ഇബാദത്ത് ബിഔഖാത്തിൻ ലം യുഖസ്സിസ്ഹ ബിഹി ശർഹു ലാ യൻബഗി. പരിശുദ്ധമായ ശരീഅത്ത് നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഇബാദത്തുകൾ അതിന്റെ പ്രത്യേകമായിട്ടൊരു സമയം നിശ്ചയിക്കുക, ഒരു രൂപം നിശ്ചയിക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഇബാദത്താണ് ദഅവത്ത്. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഇബാദത്താണ് സ്വലാത്ത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന കാര്യമാണ് ദിക്ര്. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ തന്നെ ചെയ്യണം. ഇബാദത്തിന് വേണ്ടി അല്ലെങ്കിൽ ദഅവത്തിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു 40 ദിവസം കണക്കാക്കൽ, അല്ലെങ്കിൽ സ്വലാത്തിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു ഹൽഖ കൂട്ടൽ, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസത്തിൽ ഒരു ഉംറ പോലും ചെയ്തിട്ടില്ല. പ്രവാചകന്റെ ജീവിതത്തിൽ ആകെ ചെയ്തത് നാല് ഉംറയാണ്. അതിൽ ഒരു ഉംറ പോലും പ്രവാചകൻ റജബ് മാസം ചെയ്തിട്ടില്ല. എന്നാലും ഒരു ഫായിദക്ക് വേണ്ടി, ഒരു ഉപകാരം എന്ന രീതിയിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഉംറ ചെയ്യാൻ ഏറ്റവും നല്ല മാസം റമളാൻ മാസമാണ്. ഉംറ ചെയ്യുന്നതിന് ഏറ്റവും നല്ല മാസം റമളാൻ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉംറത്തുൻ ഫീ റമളാൻ തഅ്ജിലു ഹജ്ജ. റമളാൻ മാസം ഒരാൾ ചെയ്യുന്ന ഒരു ഉംറ അത് ഹജ്ജിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ മാസത്തിന് ശേഷം, റമളാൻ മാസത്തിന് ശേഷം ഏറ്റവും നല്ലത്, ഉംറ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം അശ്ഹുറുൽ ഹജ്ജ് എന്നറിയപ്പെടുന്ന 3 മാസങ്ങളാണ്. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ, ഈ 3 മാസങ്ങളാണ് റമളാന് ശേഷം ഉംറ ചെയ്യാൻ ഏറ്റവും നല്ലത്. അതല്ലാതെ ഈ 4 മാസത്തിന് പുറമെ ഏതെങ്കിലും ഒരു മാസത്തിൽ ആരെങ്കിലും പുണ്യം വിശ്വസിക്കുകയാണെങ്കിൽ അവന്റെ വിശ്വാസം ഖുർആനിനും സുന്നത്തിനും യോജിക്കാത്തതാണ്. റജബ് മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ ചെയ്തിട്ടില്ല. റജബ് മാസത്തിന് പ്രത്യേകിച്ച് ഒരു ഫളായിലുമില്ല ഉംറ ചെയ്യുന്ന വിഷയത്തിൽ. ഇനി ഏതെങ്കിലും ഒരു സഹോദരൻ, അവൻ പ്രത്യേകിച്ച് റജബിൽ ഒരു ഫളായിലൊന്നും വിശ്വസിക്കുന്നില്ല, അവന്റെ അവധി ദിവസം റജബാണ്, അല്ലെങ്കിൽ അവന്റെ പൈസ ഒത്തു വന്നത് റജബ് മാസമാണ്, പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ലാതെ ഒരാൾ ഉംറക്ക് പോവുകയാണെങ്കിൽ അതിൽ പ്രശ്നമില്ല. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോമ്പും അതുപോലെ തന്നെ ഉംറയും സ്ഥിരപ്പെടാത്തതുപോലെ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ പ്രചാരണത്തിലുള്ള ഒരു വിശ്വാസമാണ്, റജബ് 21-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് പോയി എന്നുള്ളത്. റജബ് 21-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് നടത്തി എന്നുള്ള ഒരു വാദം നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് പോയത് റജബ് 27-നാണെന്ന് റജബ് 21-നാണെന്ന് യാതൊരു തെളിവുകളിലും നമുക്ക് കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് നടത്തിയിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ഇസ്റാ മിഅ്റാജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇസ്റാ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയതിനാണ് ഇസ്റാ എന്ന് പറയുക. അവിടെ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ആകാശത്തേക്ക് കയറിപ്പോയി. അതിനാണ് മിഅ്റാജ് എന്ന് പറയുക. അത് സ്ഥിരപ്പെട്ടതാണ് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നജ്മിലും സൂറത്തു ബനു ഇസ്രായീലിലൊക്കെ അള്ളാഹു പറഞ്ഞതുപോലെ ഇസ്റാ മിഅ്റാജ് സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ ഇസ്റാ മിഅ്റാജിന്റെ ദിവസം അത് റജബ് 21 ആണെന്ന് യാതൊരു തെളിവുകളിലും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ അരികിൽ നിന്ന് ബിദഅത്തിന്റെ ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ബിദഅത്തിന്റെ ഒരു വിശ്വാസവും ഉണ്ടാവാൻ പാടില്ല. എന്താണോ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്, എന്താണോ സഹാബികൾ ചെയ്തു കാണിച്ചു തന്നത്, അത് മാത്രം നമ്മൾ ചെയ്യുക. ഇതൊക്കെ ഹഖായിരുന്നെങ്കിൽ, ഇതൊക്കെയാണ് സത്യമെങ്കിൽ സഹാബികൾ അത് വിശ്വസിക്കുമായിരുന്നു. ഇതൊക്കെ നന്മയാണെങ്കിൽ, ഇതൊക്കെയാണ് ഹക്കെങ്കിൽ സഹാബികൾ അത് പിൻപറ്റുമായിരുന്നു. കാരണം നമ്മെക്കാളും ഹക്കിനോട് ഇഷ്ടമുള്ളവരും പ്രതിബദ്ധതയുള്ളവരും താല്പര്യമുള്ളവരും സഹാബികളാണ്, താബിഈങ്ങളാണ്, അത്ബാഉ താബിഈങ്ങളാണ്. നമ്മെ പോലെ ഏതെങ്കിലും ചെറിയ വിഷയം വരുമ്പോൾ ദീനു വിട്ടെറിഞ്ഞു പോകുന്നവരല്ല സഹാബികൾ. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ദീനിനെ ഒഴിവാക്കുന്നവരല്ല സഹാബികൾ. ഇതൊക്കെ ഹക്കായിരുന്നുവെങ്കിൽ സഹാബികളാണ് ഇതൊക്കെ ചെയ്യേണ്ടിരുന്നത്, താബിഈങ്ങളാണ് ചെയ്യേണ്ടിരുന്നത്. അവരാരും ഇങ്ങനെ പ്രത്യേകിച്ചൊരു നമസ്കാരം നമസ്കരിച്ചിട്ടില്ല, പ്രത്യേകിച്ചൊരു നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല, പ്രത്യേകിച്ചൊരു ഉംറ ചെയ്തിട്ടില്ല, അതൊന്നും നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് അവർക്കൊക്കെ വളരെ വ്യക്തമായി അറിയാം. സഹാബികൾ പറയാറുള്ളത് പോലെ നിങ്ങൾ പ്രവാചകനെ പിൻപറ്റുക, നിങ്ങൾ ദീനിൽ പുതുതായിട്ട് യാതൊന്നും ഉണ്ടാക്കരുത്. അതേപോലെ തന്നെ റജബുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ ആൾക്കാർ പ്രചരിപ്പിക്കുന്ന ഒരു ഹദീസാണ് ബാക്കിയുള്ള മാസത്തേക്കാൾ റജബ് മാസത്തിനുള്ള പ്രത്യേകത എല്ലാ സംസാരങ്ങളെക്കാളും ഖുർആനിലുള്ള പ്രത്യേകത പോലെയാണ് എന്നുള്ള ഒരു ഹദീസ്. വാസ്തവത്തിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നത് പോലെ ഹാദാ ഹദീസുൻ മൗളൂഉൻ, ഇത് ചില ജനങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസാണ്, പ്രവാചകൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടേയില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള വിശ്വാസങ്ങൾ നമ്മൾ വിശ്വസിക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ നാടുകളിലെ പള്ളികളിൽ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ പള്ളികളിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് റജബ് മാസം തുടങ്ങിയാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്നുള്ള ഒരു പ്രാർത്ഥന. വാസ്തവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. റജബ് മാസത്തിന്റെ പ്രത്യേകതയുണ്ട്, അതിന്റെ പവിത്രതയുണ്ട്, അത് അഷ്ഹുറുൽ ഹുറമിൽ പെട്ടതാണ്, അത് മുബാറക്കാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ രീതിയിൽ പ്രവാചകൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റജബ് മാസം എത്തുമ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, അല്ലാഹുവേ റജബ് മാസത്തിലും ഷഅബാൻ മാസത്തിലും നീ നമ്മൾക്ക് ബറക്കത്ത് നൽകണം, വബല്ലിഗ്നാ ശഹ്റ റമളാൻ, റമളാൻ മാസത്തിൽ ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണം എന്ന് പറയുന്ന ഈ രീതിയിലുള്ള പ്രാർത്ഥനകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ ഖൈറാണെങ്കിൽ, അതൊക്കെ നന്മയാണെങ്കിൽ, അതൊക്കെ സത്യത്തിലേക്കുള്ള പാതയാണെങ്കിൽ സഹാബികളായിരുന്നു പിൻപറ്റേണ്ടത്. അവരാരും ചെയ്യാത്ത ആ ഒരു മാതൃക നമുക്ക് വേണ്ട. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ഹദീസുകളിൽ റജബിനെ സംബന്ധിച്ച് സ്ഥിരപ്പെട്ട ഒരു സുന്നത്തുണ്ട്, ആ സുന്നത്ത് ഇന്ന് ആരും ചെയ്യാറുമില്ല. ഹദീസുകളിൽ റജബിനെ സംബന്ധിച്ച് സ്ഥിരപ്പെട്ട ഒരു സുന്നത്തുണ്ട്, ആ സുന്നത്താവട്ടെ പലർക്കും അറിയുക പോലുമില്ല. ഹദീസുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സുന്നത്താണ് അതീറത്ത്. റജബ് മാസം നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഒരു സുന്നത്താണ് അതീറത്ത് എന്നുള്ളത്. എന്താണ് അതീറത്ത്? അതീറത്ത് എന്ന് പറഞ്ഞാൽ ബലി നൽകിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക, ഉദഹിയത്ത് പോലെയുള്ള ഒരു കർമ്മത്തിനാണ് അതീറത്ത് എന്ന് പറയുക. അത് റജബ് മാസം നടത്തുന്ന സുന്നത്താണ്. മിഹ്നഫ് ഇബ്നു സലീം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, മിഹ്നഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം സല്ലല്ലാഹു മിഹ്നഫ് ഇബ്നു സലീം റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്ന വഖൂഫൻ മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ഫസമിഅതുഹു യഖൂൽ, അപ്പോൾ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടു, യാ അയ്യുഹന്നാസ് ജനങ്ങളെ, അലാ കുല്ലി അഹ്ലി ബൈത്തിൻ ഫീ കുല്ലി ആമിൻ ഉദ്ഹിയത്തുൻ വഅതീറ, നിങ്ങളിൽ ഓരോരുത്തരുടെയും മേൽ, ഓരോ വീട്ടുകാരുടെയും മേൽ എല്ലാ വർഷവും വാജിബാണ് ഉദ്ഹിയ, ഓരോ ഉദ്ഹിയത്തും, അതുപോലെ തന്നെ അതീറ, ഓരോ അതീറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂദാവൂദും ഇമാം തിർമിദിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ഇമാം അഹ്മദും ഇമാം നസായിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ അതീറതു ഹഖ്ഖുൻ, അതീറ എന്നുള്ളത് ഹഖാണ്. അപ്പോൾ ബലി നൽകിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അങ്ങനെ ഏതെങ്കിലും ഒരു മൃഗത്തിനെ അള്ളാഹുവിന് വേണ്ടി ബലി നൽകിക്കൊണ്ട് അടുക്കുക എന്നുള്ളത് റജബ് മാസം സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ്. അൽമിയായ അമാനത്തിന് വേണ്ടി സൂചിപ്പിക്കട്ടെ, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും പ്രബലമായ അഭിപ്രായമനുസരിച്ച് മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ, അതുപോലെ തന്നെ ഇസ്ഹാഖ് ബിൻ റാഹവൈ, അതുപോലെ തന്നെ അബൂ ഉബൈ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നതനുസരിച്ച് ഇത് സുന്നത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ലാ ഫറഅ വലാ അതീറ അതീറ നിലവിലില്ല എന്ന ഹദീസ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് അതീറത്ത് വാജിബല്ല എന്നാണ്, അല്ലാതെ അതീറത്ത് ഇല്ല എന്നല്ല. അപ്പോൾ അതീറത്ത് എന്നുള്ള സുന്നത്ത് പലരും ഇന്ന് മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണ്. ആ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഏതെങ്കിലും ഒരു ബലിമൃഗത്തെ ബലിയർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് റജബ് മാസം അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത് പ്രവാചകരിൽ നിന്ന് സ്ഥിരപ്പെട്ട സുന്നത്താണ്. അതല്ലാത്ത ബിദഅത്തിന്റെ നോമ്പും അതുപോലെ തന്നെ ബിദഅത്തിന്റെ നമസ്കാരവും ബിദഅത്തിന്റെ വിശ്വാസവും എല്ലാം ജീവിതത്തിൽ പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടി തയ്യാറാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനഹജിലേക്ക് പൂർണ്ണമായി നീങ്ങുക, സഹാബത്ത് ജീവിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടി തയ്യാറാവുക. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഏത് മൂലാക്കന്മാരുടെയും ഏത് ഉസ്താദുമാരുടെയും വാദങ്ങൾ കേട്ടാലും എന്തൊക്കെ കേട്ടാലും അവരാരും സ്വർഗത്തിൽ ആഖിറത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരികയില്ല എന്ന ബോധം എല്ലാവർക്കും ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും ഹഖ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار وبعد بهمانുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വാജിബാക്കിയ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളത്. നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ ആദ്യമായിട്ട് അവൻ പറയേണ്ട വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹാണ്. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം, മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കണം, അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണം. അതല്ലാത്ത രീതിയിൽ ആരെങ്കിലും പരിശുദ്ധമായ ദീനിൽ നിന്ന് ഒരു ചാൺ വിട്ടുപോവുകയാണെങ്കിൽ അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷകളും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും നമ്മെ തേടി വരും. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ ആരെങ്കിലും ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മുടെ മേൽ നിന്ദ്യത വെച്ചു തരും, അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. നമ്മൾക്ക് ആ നിന്ദ്യത എടുത്ത് മാറ്റപ്പെടണമെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ രക്ഷിക്കണമെങ്കിൽ ആകെയുള്ള വഴി ഹത്താ തർജിഉ ഇലാ ദീനികും, നിങ്ങൾ നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഏതാനും ഈ ദിവസങ്ങൾ വളരെയധികം ഫിത്നകളാണ്, വളരെയധികം ബുദ്ധിമുട്ടുകളാണ്, മുസ്ലിം സമൂഹത്തിന് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നത്തനുസരിച്ച് ജീവിക്കണം. സുന്നത്തനുസരിച്ചതിന്റെ പേരിൽ, അള്ളാഹുവാണ് റസൂൽ എന്ന് പറഞ്ഞതിന്റെ പേരിൽ കണ്ണൂരിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എത്രയോ മുസ്ലിം വധിക്കപ്പെടുകയാണ്. പഴയ കാലങ്ങളിലൊക്കെ ആൾക്കാർ പറയാറുള്ളത് ജനങ്ങൾക്കിടയിൽ പ്രശ്നം വന്നാൽ, ജനങ്ങൾക്കിടയിൽ ബുദ്ധിമുട്ട് വന്നാൽ പള്ളിയിൽ പോയി നിൽക്കുകയാണെങ്കിൽ പള്ളിയിൽ ഫിത്ന വരികയില്ല, പള്ളിയിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല, പള്ളിയിൽ സുരക്ഷിതരാണ് എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് പള്ളിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പള്ളിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും അറിയാത്ത ഒരു മദ്രസ അധ്യാപകനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഒരു കലിമത്ത് തൗഹീദ് ജീവിതത്തിൽ പാലിച്ചതിന്റെ പേരിൽ വധിക്കപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം സമൂഹത്തിലെ ജനങ്ങൾ ആക്രമിക്കുന്നു, മുസ്ലിം സമൂഹത്തിന്റെ ഇജ്ജത്ത് നഷ്ടപ്പെടുന്നു, എന്നിട്ടും നമ്മൾക്കാർക്കും ബോധം വരുന്നില്ല. ഇനിയും എന്തിനാണ് കാത്തു നിൽക്കുന്നത്? പഴഞ്ചൊല്ലുകളിലൊക്കെ പൊതുവെ പറയപ്പെടാറുള്ളത് പോലെ കേട്ടിട്ടറിയാത്തവൻ കൊണ്ടാലറിയും എന്ന ഒരു രീതി നമ്മൾക്കും വരാൻ വേണ്ടിയിട്ടാണോ ഈ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്? വളരെ വിദൂരത്തൊന്നുമല്ല, കണ്ണൂരിന്റെ നേരപ്പുറമുള്ള കാസർഗോഡിലാണ്. ആ ഒരു വിഷയം കണ്ണൂരേക്ക് വരാൻ അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ജീവിതത്തിൽ സുന്നത്ത് പാലിക്കുക. ഇപ്പോൾ അവിടെ കൊല്ലപ്പെട്ടത് ഏതോ ഒരാളാണ്, അതുകൊണ്ടാണ് നമുക്ക് ആ വിഷയത്തിൽ വളരെ ചിന്തയില്ലാത്തത്. അത് നമ്മുടെ ഉപ്പാക്കാണെങ്കിൽ, നമ്മുടെ ഉമ്മാക്കാണെങ്കിൽ, നമ്മുടെ മക്കൾക്കാണെങ്കിൽ, ആ വധിക്കപ്പെടുന്നത് നമ്മുടെ കുടുംബക്കാരാണെങ്കിൽ, കൂട്ടുകാരാണെങ്കിൽ, ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഈ മുസ്ലിം പെൺകുട്ടികൾ അവരൊക്കെ നമ്മുടെ മക്കളും അതുപോലെ തന്നെ ഉമ്മയുമൊക്കെ ആണെങ്കിൽ നമ്മൾക്കൊരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റുകയില്ല. അതുകൊണ്ട് ഇനിയും ഇതിങ്ങനെ കാത്തുനിൽക്കരുത്, മറിച്ച് സുന്നത്തനുസരിച്ച് ജീവിതം തിട്ടപ്പെടുത്താൻ വേണ്ടി തയ്യാറാവുക. ദീനനുസരിച്ച് ജീവിക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ ഇങ്ങനെ ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയെങ്കിലും ഏതൊക്കെ കാഫറിന്റെ മുമ്പിലും ഏതൊക്കെ മുസ്ലിം നസ്രാണിയുടെ മുമ്പിലും താഴ്ന്നു കൊടുക്കുന്ന സ്വഭാവം ഒഴിവാക്കിയിട്ട് ഇസ്സത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ ദീൻ അത് മാത്രമാണ് ഇസ്സത്തുള്ളത്, അതല്ലാതെ ബാക്കി എല്ലാ മതങ്ങളും ഇസ്സത്തില്ലാത്ത മതമാണ്. അള്ളാഹുവിന്റെ ദീനിന് മാത്രമേ ഇസ്സത്തുള്ളൂ, അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ. ഏതൊക്കെ കാഫര്യങ്ങൾ വന്നാലും ഏതൊക്കെ ആൾക്കാർ ഇവിടെ രാക്ഷസദണ്ഡമാടിയാലും അള്ളാഹുവിന്റെ ദീൻ ഇവിടെ ഹക്കായിട്ട് നിലകൊള്ളുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ധാരാളം ജനങ്ങൾ വരും, കാഫര്യങ്ങൾ വരും, നസ്രാണികൾ വരും, ജൂതന്മാർ വരും, ദീനിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ വേണ്ടി അവരെല്ലാവരും പരിശ്രമിക്കും. വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഏതൊക്കെ കാഫർ പരിശ്രമിച്ചാലും ഏതൊക്കെ നസ്രാണി പരിശ്രമിച്ചാലും ഏതൊക്കെ ജൂതൻ പരിശ്രമിച്ചാലും അള്ളാഹുവിന്റെ പ്രകാശം അള്ളാഹു ദുനിയാവിൽ നിലനിർത്തുക തന്നെ ചെയ്യും. لا تزال طائفة من أمتي ظاهرين على الحق لا تزال طائفة من أمتي പ്രവാചകൻ പറയുകയാണ്, അവസാന നാൾ വരെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു സമുദായം ദുനിയാവിൽ നിലകൊള്ളുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ സമൂഹത്തിൽ പെടാൻ വേണ്ടി പരിശ്രമിക്കുക. മുസ്ലിം സമൂഹത്തിനെതിരെ വരുന്ന ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിൽ വരുന്ന പരീക്ഷണങ്ങൾ, അതിന്റെ ഇടയിൽ മുസ്ലിം സമൂഹത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, അവരെ അള്ളാഹു സംരക്ഷിക്കാൻ അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, കാഫിര്യങ്ങളെ അള്ളാഹു നശിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യുക, കാഫിര്യങ്ങളുടെ ശറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. കാഫിര്യങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇജ്ജത്തില്ല. ലഅനതുല്ലാഹി അലൽ കാഫിരീൻ, കാഫിര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാപം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയും നമ്മൾ കാത്തിരിക്കരുത്. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കരുത്. താടി വെച്ചേക്കൂ, പാന്റ് ബിരിയാണിക്ക് മുകളിൽ ധരിച്ചേക്കൂ. എന്തൊക്കെ ഫിത്നകൾ വന്നാലും ആരൊക്കെ കളിയാക്കിയാലും നിനക്ക് വിജയം വേണോ, നിനക്ക് അള്ളാഹുന്റെ സ്വർഗം വേണോ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് അനുസരിക്കുക അല്ലാതെ നിനക്ക് വേറൊരു മാർഗമില്ല. അതല്ലാതെ ആരെയൊക്കെ പ്രീതിപ്പെടുത്താനും ആരുടെയൊക്കെ താല്പര്യത്തിന് വേണ്ടിയും ദുനിയാവിന്റെ പിറകിൽ നീ പോകുന്നുവോ, വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ദുനിയാവ് വഞ്ചിക്കുന്ന ഒരു വസ്തു മാത്രമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും സുന്നത്തനുസരിച്ച് ജീവിക്കുക. മുസ്ലിമീങ്ങളിൽ ഒരു 10 ആൾക്കാരെ താടി വെക്കുന്നത് കൊണ്ടല്ലേ ജനങ്ങൾ കാഫിര്യങ്ങൾ മുസ്ലിമീങ്ങളെ കാണുമ്പോൾ ഈ താടി വെച്ചവർ തീവ്രവാദിയാണെന്ന് പറയുന്നത്? 10 ആൾക്കാർ പാന്റ് നിരാണിക്ക് മുകളിൽ ഇടുന്നത് കൊണ്ടല്ലേ ജനങ്ങൾ അങ്ങനെ പറയുന്നത്? എല്ലാവരും താടി വെച്ച് എല്ലാവരും ഇസ്ലാമിന്റെ ഇസ്സത്തുകൾ ഇസ്ലാമിന്റെ ശിആറുകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടാവുകയില്ലായിരുന്നു. മുസ്ലിം സമൂഹത്തിന് ഈ വന്ന ഗതിയും വരില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. നമ്മുടെ വീടുകളിൽ ഈ ഫിത്നത്തെ നമ്മൾ കാത്തിരിക്കരുത്. നമ്മുടെ ഉപ്പമാരിൽ ഈ ഫിത്നത്തെ നമ്മൾ കാത്തിരിക്കരുത്. മറിച്ച് ശക്തമായ രീതിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മുസ്ലിമിന്റെ ആയുധം ദുആ ആണ്. മുസ്ലിം എപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ കരം നീട്ടും. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നീട്ടിയ കരങ്ങൾ അള്ളാഹു മടക്കുകയില്ല, അള്ളാഹു തള്ളിക്കളയുകയില്ല. നമ്മൾ യഥാർത്ഥ വിശ്വാസത്തിലാണെങ്കിൽ, നമ്മൾക്ക് ന്യൂനതയുണ്ടെങ്കിൽ, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് അയ്ദീന്നാസ്, ഭൂമിയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഫിത്നകൾ വരുന്നത്, ഫസാദുകൾ വരുന്നത് ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് നമ്മൾ കാരണമാണ് ഇവിടെ ഫിത്ന ഉണ്ടായത്, നമ്മൾ കാരണമാണ് ഇവിടെ ഫസാദ് ഉണ്ടായത്, നമ്മൾ കാരണമാണ് മുസ്ലിം സമൂഹത്തിന് ഇജ്ജത്ത് നഷ്ടപ്പെടുന്നത്. ഏത് കാഫിറിനും മുസ്ലിമിനെ പറ്റി പറയാനും മുസ്ലിമിനെ വധിക്കാനും മുസ്ലിം ഒരു കാര്യം ചെയ്താൽ അവനെ കൊല്ലാനും മുസ്ലിമിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിക്കെതിരെ എഴുതാൻ വേണ്ടി കൈവർത്താനൊക്കെ കാരണമാവുന്നത് നമ്മൾ ദീനനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ദീൻ ഒഴിവാക്കിയതിന്റെ പേരിലാണ്. നമ്മൾ തന്നെയാണ് കാരണക്കാർ. സംഘടനകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വ്യക്തികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും സ്വയം നഫ്സിനെ കുറ്റപ്പെടുത്തിയാൽ മതി. ജീവിതത്തിൽ ഇസ്ലാമിന്റെ എന്ത് ഇസ്സത്താണ് നിനക്കുള്ളത്? സുബ്ഹ് ജമാഅത്തിന്റെ പള്ളിയിൽ പോകുന്നുണ്ടോ? നിന്റെ മുഖത്ത് താടിയുണ്ടോ? സുന്നത്തിന്റെ അടയാളമായ താടിയില്ലെങ്കിൽ, സുന്നത്തിന്റെ അടയാളമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നീ എന്തിനു വേണ്ടിയാണ് സുന്നത്തിന് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്? കേവലം വാക്കുകളിൽ സുന്നത്തുണ്ടായാൽ പോരാ, കേവലം പറച്ചിലുകളിൽ സുന്നത്തുണ്ടായാൽ പോരാ, മറിച്ച് ജീവിതത്തിൽ യഥാർത്ഥ രീതിയിൽ സുന്നത്ത് ബിംബത്താൻ തയ്യാറാവണം. അല്ലാത്ത കാലത്തോളം പ്രവാചകൻ നൽകിയ മുന്നറിയിപ്പാണ് നമ്മൾക്ക് അള്ളാഹു നിന്നത വെച്ചു തരും. നമ്മൾക്ക് ഇജ്ജത്തോടെ ജീവിക്കാൻ സാധിക്കില്ല, നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യത്തിന്റെ മാർഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമിക്കണം. വല്ലാഹി തന്നെയാണ് സത്യം, ഈ ദുനിയാവിൽ ഏതൊക്കെ കാഫർ പരിശ്രമിച്ചാലും ഏതൊക്കെ മുനാഫിഖ് പരിശ്രമിച്ചാലും അള്ളാഹുവിന്റെ ദീൻ അത് ഐസത്തോടെ നിലനിൽക്കും. ഒരു ശിർക്കിന്റെയും ഒരു കുഫറിന്റെയും വിശ്വാസികൾക്ക് അള്ളാഹിന്റെ ദീൻ പൊട്ടിക്കാനോ അതുപോലെ തന്നെ ഇല്ലായ്മ ചെയ്യാനോ സാധ്യമല്ല. അതിൽ യാതൊരു സംശയവുമില്ല. ആ ദീനിനെ സംരക്ഷിക്കുന്ന സംഘങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങളും പരിശ്രമിക്കണം എന്ന് മാത്രം. നമ്മൾ പരിശ്രമിച്ചാൽ അത് നമ്മൾക്കുണ്ട്, നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ അതിന്റെ
പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ദുആ ചെയ്യുക, ദീനിന്റെ ശിയാറുകൾ അനുസരിച്ച് നടക്കുക, ദീനിന്റെ ഇജ്ജത്തോടുകൂടി നടക്കുക, കാഫിറിനോട് അതുപോലെ തന്നെ പെരുമാറുക, മുസ്ലിമിനോട് മുസ്ലിമിനോട് പെരുമാറേണ്ട പോലെ പെരുമാറുക, എല്ലാവരെയും അതുപോലെ അള്ളാഹു പറഞ്ഞ ബാധ്യതകൾ അനുസരിച്ച് മാത്രം എല്ലാവരോടും പെരുമാറുക. ആരെയും ആരുടെയും മുന്നിൽ ദീനിനെ പണയം വെക്കരുത്, ആരുടെയും മുമ്പിൽ ദുനിയാവിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയും നമ്മൾ കുറഞ്ഞു കാണരുത്. എല്ലാവരോടും നല്ല ഇജ്ജത്തോടുകൂടി പെരുമാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാഫിരുകളുടെ ശറിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അയ്സ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം ونعوذ بك من شرورهم. اللهم اعز الاسلام والمسلمين, اللهم انصر اخواننا المستضعفين في كل مكان, اللهم احفظهم, اللهم احفظهم, اللهم عليك بالكفار, اللهم عليك باليهود, اللهم عليك بالنصارى, فانهم لا يعجزونك. اللهم خذهم اخذ عزيز مقتدر, اللهم انتقم منهم, اللهم انتقم منهم, اللهم خذهم اخذ عزيز مقتدر, فانهم لا يعجزونك. اللهم جنب المسلمين الفتن ما ظهر منها وما بطن, اللهم ارزقهم المآلات الحميده والنهايات الرشيده, انه تعالى سميع مجيب وهو اهل الرجاء, حسبنا الله ونعم الوكيل.